പ്രൈസ് ദ ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, നീ ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ ജനനത്തിന് ഒരുക്കമായി 4 ആഴ്ചകൾ നമ്മൾ ദൈവവചനത്തിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുകയാണ്. പഴയ നിയമത്തിൽ യേശുവിനെക്കുറിച്ച്, രക്ഷകൻ്റെ വരവിനെക്കുറിച്ച് അനേകം പ്രവചനങ്ങൾ നൽകിയിട്ടുണ്ട്, വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് ദൈവം. അതിൽ ഏറ്റവും ആദ്യത്തേത്, ആദ്യ സുവിശേഷം എന്ന് പൊതുവെ വിശേഷിപ്പിക്കാറുള്ള പ്രവചനമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ രക്ഷകനെ സംബന്ധിച്ച ഏറ്റവും ആദ്യത്തെ പ്രവചനം എന്ന് വിശേഷിപ്പിക്കും. അതുകൊണ്ട് ഇതിനെ പ്രോട്ടോ എവങ്കേലിയും, ദ ഫസ്റ്റ് ഗോസ്പൽ, ആദ്യ സുവിശേഷം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. 2 കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയുന്നു. 1, സർപ്പത്തിൻ്റെ തല തകർക്കുന്ന സ്ത്രീയുടെ പുത്രൻ. 2, ഈ തല തകർക്കുന്നവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കുന്ന സർപ്പം. സർപ്പവും കുതികാലിൽ പരിക്കേറ്റവനും, ഇത് രക്ഷയെ സംബന്ധിച്ച ഒരു പ്രവചനമാണെന്ന് യേശുവിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമുക്കെല്ലാവർക്കും പരിചിതമാണ് ഈ ഒരു ചിത്രം. പൊതുവെ കത്തോലിക്കാ സഭയുടെ ദേവാലയങ്ങളിൽ കാണുന്ന മാതാവിൻ്റെ ഒരു ചിത്രമുണ്ട്, അത് സുപരിചിതമാണ്. സർപ്പത്തിൻ്റെ തലയിൽ ചവിട്ടി നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രമാണത്. അമലോത്ഭവ മാതാവിൻ്റെ ചിത്രമായിട്ടാണ് പൊതുവെ വിശേഷിപ്പിക്കുക. അപ്പോൾ സർപ്പത്തിൻ്റെ തലയിൽ ചവിട്ടി നിൽക്കുന്ന സ്ത്രീ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ വിശേഷിപ്പിക്കുന്ന സ്ത്രീയാണെന്ന് പൊതുവെ കരുതപ്പെടുന്നു. മാതാവിൻ്റെ അമലോത്ഭവത്തെക്കുറിച്ചുള്ള പ്രവചനമായി ഇതിനെ പലരും വ്യാഖ്യാനിക്കാറുമുണ്ട്. പക്ഷേ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ആരാണ് ഈ സർപ്പത്തിൻ്റെ തല തകർക്കുന്നത്? സ്ത്രീയാണോ അതോ സ്ത്രീയുടെ സന്തതിയാണോ? ഉൽപ്പത്തി പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, സ്ത്രീയുടെ സന്തതിയാണ്. നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതോളവാക്കും, അവൻ നിൻ്റെ തല തകർക്കും. അവൻ നിൻ്റെ തല തകർക്കും, എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താണ് രക്ഷാചരിത്രത്തിൽ ഈ പ്രവർത്തനത്തിൻ്റെ, ഈ തല തകർക്കലിൻ്റെ പ്രസക്തി? അല്പം പിന്നോട്ട് പോയി 3-ാം അധ്യായം നമ്മൾ മുഴുവനും കാണേണ്ടതുണ്ട്. തിന്മയുടെ ഉത്ഭവത്തെക്കുറിച്ച്, മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു, എന്തുകൊണ്ട് തിന്മയ്ക്ക് അധീനമായി തീർന്നിരിക്കുന്നു എന്നതിൻ്റെ വിശദീകരണമാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ കൊടുക്കുന്നത്. ബൈബിളിൻ്റെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി 1-ാം അധ്യായം സൃഷ്ടിയെക്കുറിച്ചുള്ള വിവരണമാണ്. 2-ാം അധ്യായം സൃഷ്ടിയുടെ തന്നെ മറ്റൊരു വിവരണം, അത് മനുഷ്യനെ മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്ത് പർദീസാരാക്കിയതിൻ്റെ, മനുഷ്യനിണയും തുണയുമായ സ്ത്രീയെ നൽകിയതിൻ്റെ ഒക്കെ ചിത്രമാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാന വിഷയമാക്കിയിരുന്നു. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും എപ്രകാരമാണ് മനുഷ്യൻ തിന്മയ്ക്ക് അധീനനായിത്തീർന്നത് എന്ന് വിവരിക്കുന്നു. അത് ഒരു പ്രലോഭനത്തിൻ്റെ ചിത്രീകരണത്തിലൂടെയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം കാണും. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സർപ്പത്തെ ഒരു സൃഷ്ടിയായിട്ടാണ് കാണുക. ഇവിടെ ഒരു ദുഷ്ടശക്തിയായിട്ട് അതിനെ ചിത്രീകരിക്കുന്നുണ്ട്. ദുഷ്ടനാക്കോടുകൂടി സത്യം മറച്ചു വെച്ചുകൊണ്ട് ഭംഗിവാക്ക് പറയുന്ന ഏതോ ഒരു വ്യക്തിത്വം ഈ സർപ്പത്തിൻ്റെ പിന്നിൽ മറഞ്ഞു നിൽക്കുന്നതായിട്ട് തോന്നും. ദൈവം സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. സൃഷ്ടിയാണ്, അതേസമയം ഒരു കൗശലവുമുണ്ട്. കഥാരൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്, ഓർക്കുക. ഇഴഞ്ഞു നടക്കുന്നൊരു സർപ്പം സംസാരിക്കുമെന്ന ചോദ്യത്തിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. അപ്പോഴേ മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്ന ഒരു ശക്തിയായി സർപ്പം ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു. ചോദ്യം ഇതാണ്, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിന് നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലും മോരുത്. ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അറിയാവുന്ന വ്യക്തിയാണ് സ്ത്രീ. ആ സ്ത്രീ തനിക്ക് ഉള്ള അറിവ് ദൈവം നൽകിയ കൽപ്പന വ്യക്തമായിട്ട് പറഞ്ഞു. അവിടെ ഒന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട്, തൊടരുത് എന്ന് പറഞ്ഞിരുന്നില്ല, ഭക്ഷിക്കരുത് എന്നേ ബൈബിളിൽ കൽപ്പനയുണ്ടായിരുന്നുള്ളൂ. അത് ഭക്ഷിക്കുന്ന ദിവസം മരിക്കും. അപ്പോൾ അനുവദനീയമല്ലാത്ത എന്തോ ഒന്ന് ഇവിടെയുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിച്ചാൽ മനുഷ്യന് മരണം സുനിശ്ചിതമാണ്. അതാണ് ദൈവം നൽകിയിരിക്കുന്ന കൽപ്പന. പഴത്തിൻ്റെ പ്രസക്തി എന്താണ്, എന്താണ് ഈ പഴം എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ല എന്നാണ് തോന്നുക. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നിടത്തോളം കാലം മാത്രമേ മനുഷ്യന് ജീവൻ ഉണ്ടാവുകയുള്ളൂ. ജീവൻ എന്നാൽ ദൈവത്തോടൊന്നിച്ചുള്ള ജീവനാണ്. അപ്പോൾ പഴം ഒരു പ്രതീകമായി നിൽക്കുന്നു, ദൈവത്തെ അനുസരിക്കുക എന്നതിൻ്റെ. പക്ഷെ അതിന് കൊടുക്കുന്ന മറുപടി പ്രലോഭനമായി കടന്നു വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെപ്പോലെ ആകും എന്നും ദൈവത്തിനറിയാം. അപ്പോൾ ദൈവകൽപ്പനയെ വളച്ചൊടിച്ച് തെറ്റായി വ്യാഖ്യാനിച്ച് അതിനെ ലംഘിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുക. ദൈവത്തിൻ്റെ സദുദ്ദേശത്തെ ചോദ്യം ചെയ്യുന്നു. ദൈവം സ്വാർത്ഥമതിയാണെന്ന്, മനുഷ്യനെ അടിമയാക്കി വെച്ചുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് എന്ന ഒരു ദുശ്ചിന്ത മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. അത് ഈ കൽപ്പന തന്നെ തൻ്റെ തിന്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് ചിന്തിക്കാനും മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തെ നുണയനായി, സ്വാർത്ഥമതിയായി, അസൂയാലുവായി ഒക്കെ ഇവിടെ ചിത്രീകരിക്കുക. ഇങ്ങനെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് പ്രലോഭനം കടന്നു വന്നു, ചിന്തകൾ അവനെ ആകെ കുഴപ്പത്തിലാക്കി. അവൻ്റെ ഭാവനയും അവൻ്റെ ചിന്തയുമെല്ലാം വ്യക്തതയില്ലാത്ത ഒരു സാഹചര്യത്തിൽ കടന്നു വരികയാണ്. ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവളത് പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. അപ്പോൾ പ്രലോഭനത്തിൽപ്പെട്ട വ്യക്തി നന്മയെ തിന്മയായി, തിന്മയെ നന്മയായി തെറ്റിദ്ധരിച്ച് തനിക്ക് യഥാർത്ഥ തിന്മയായി തീരും എന്നറിഞ്ഞിരുന്നതിനെ നന്മയാണെന്ന് കരുതി ഭക്ഷിച്ചു. അതോടുകൂടി ദൈവത്തിൽ നകലുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു, സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചു, ദൈവത്തെ നിഷേധിക്കുന്ന തുല്യമാണ്. അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യം, ദൈവത്തോട് തുല്യനാവുക, ദൈവത്തെപ്പോലെയാവുക, ഇതാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ പ്രലോഭനം, ദൈവനിഷേധം അഥവാ നിരീശ്വരത്വം. ഇപ്പോൾ ദൈവത്തെ നിഷേധിക്കുന്നതാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം എന്ന് ബൈബിൾ ഇവിടെ എടുത്തു പറയുന്നു. പക്ഷേ എന്താണ് ഇവിടെ ഈ സ്ത്രീയുടെയും സർപ്പത്തിൻ്റെയും പ്രസക്തി? അതാണ് നമ്മുടെ പ്രവചനത്തിന് പ്രസക്തമായിട്ടുള്ളത്. എന്തുകൊണ്ട് ഇവിടെ സർപ്പം ഒരു കഥാപാത്രമായി വരുന്നു? മൂന്ന് കഥാപാത്രങ്ങളാണ്, സർപ്പവും സ്ത്രീയും പിന്നീട് പുരുഷനും. ഇവയെല്ലാം ചോദ്യം ചെയ്യുന്ന ദൈവം എന്തുകൊണ്ടാണ് ഇവിടെ സർപ്പത്തെ കൊണ്ടുവരിക? എന്തുകൊണ്ടാണ് സ്ത്രീ പ്രലോഭിപ്പിക്കപ്പെടുക? എന്തുകൊണ്ടാണ് സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന് പറയുക? ഇതാണ് നമുക്ക് പ്രവചനം മനസ്സിലാക്കാൻ ആവശ്യമായ ചോദ്യങ്ങൾ. സർപ്പത്തെക്കുറിച്ച് തന്നെ ആദ്യമേ, സർപ്പം നമുക്കറിയാം വിഷമുള്ളതാണ്. എല്ലാ സർപ്പത്തിനും വിഷമുണ്ടാവുകയില്ല, പക്ഷേ പൊതുവേ സർപ്പം വിഷമുള്ളതാണ്. സർപ്പത്തിൻ്റെ വിഷം മനുഷ്യന് മാരകമായിരിക്കും, കൊല്ലുന്നതാണ് സർപ്പം. അതുകൊണ്ട് സാധാരണഗതിയിൽ മനുഷ്യനും സർപ്പവും തമ്മിൽ എന്നും ശത്രുതയുണ്ട്. പക്ഷേ ഈ ശത്രുത ഇല്ലാത്ത സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് കാനാൻ ദേശത്ത് സർപ്പത്തെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലുമുണ്ടല്ലോ സർപ്പക്കാവുകളും സർപ്പ ആരാധനയും. സർപ്പത്തെ ജീവൻ്റെ ദൈവമായി കരുതുന്നവരുണ്ട്, സർപ്പത്തെ ലൈംഗികതയുടെ പ്രതീകമായി കണക്കാക്കുന്നവരുണ്ട്. കാനാൻ ദേശത്ത് സർപ്പാരാധന നടത്തിയിരുന്നു, സർപ്പങ്ങളെ ദൈവങ്ങളായി ആരാധിച്ചിരുന്നു. ഈ സർപ്പം തന്നെയാണ് ജീവൻ്റെ ദൈവമെന്ന് കരുതിയിരുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ടായിരുന്നു. ആ ജനങ്ങളുടെ മധ്യത്തിലാണ് ഇസ്രായേൽക്കാർ ജീവിച്ചിരുന്നത്. അപ്പോൾ ഇസ്രായേൽക്കാർ ജീവിച്ചിരുന്ന കാനാൻകാരുടെ മതാചാരങ്ങളെ സ്വീകരിക്കാനായിട്ട് ഇസ്രായേൽക്കാരും പ്രലോഭിതരായിരുന്നു. സർപ്പത്തെ ജീവൻ്റെ ദൈവമായി, ജീവൻ്റെ ഉറവിടമായി ആരാധിക്കുന്ന കാനാൻകാരുടെ പ്രവർത്തനങ്ങൾ മൗഢ്യമാണെന്ന്, അല്ല അത് ദൈവനിഷേധമാണെന്ന് ചിത്രീകരിക്കുക ഈ ഒരു വിശദീകരണത്തിലൂടെ സംഭവിക്കുന്നത്. സർപ്പം കൊണ്ടുവരുന്നത് ജീവനല്ല, മരണമാണ്. സർപ്പത്തിൻ്റെ കടിയേറ്റാൽ അവൻ മരിക്കും, വിഷമുള്ള സർപ്പമാണെങ്കിൽ. അങ്ങനെ സർപ്പാരാധനയ്ക്കെതിരായിട്ടുള്ള ഒരു വിശദീകരണമായി ഇവിടെ സർപ്പത്തിൻ്റെ ഈ ചിത്രം നമുക്ക് പ്രസക്തമായിത്തീരുന്നു. അതോടൊപ്പം സ്ത്രീയുടെ പ്രത്യേകതയും, എന്തുകൊണ്ടാണ് ഇവിടെ സ്ത്രീയെ കൊണ്ടുവരിക? വാസ്തവത്തിൽ ദൈവം കൽപ്പന നൽകിയിരുന്നത് സ്ത്രീക്കായിരുന്നില്ല, പുരുഷനായിരുന്നു. സ്ത്രീയുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെയാണ് കൽപ്പനയെക്കുറിച്ച് പറയുന്നത്. അപ്പോഴെന്തുകൊണ്ട് സ്ത്രീ ഇവിടെ പ്രസക്തമായിത്തീരുന്നു? ഈ സർപ്പം പ്രലോഭിപ്പിക്കേണ്ടത് പുരുഷനെ ആയിരുന്നില്ലേ? പൊതുവേ പറയാറുണ്ട് സ്ത്രീകളാണ് വളരെ എളുപ്പത്തിൽ സ്വാധീനിക്കപ്പെടുക, അത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബൈബിളും അത് വിശ്വസിക്കുന്നുണ്ടെന്ന് കരുതുന്നില്ല. എളുപ്പത്തിൽ സ്വാധീനിക്കാൻ സാധിക്കും എന്നതുകൊണ്ടല്ല സ്ത്രീയെ സമീപിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, സ്ത്രീ പെട്ടെന്ന് സ്വാധീനത്തിൽ പെടുന്നില്ല. സ്ത്രീ ഒരു ചെറുത്തുനിൽപ്പിന് തയ്യാറാവുകയാണ്, ദൈവത്തെ ന്യായീകരിക്കാനാണ് ശ്രമിക്കുക. തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം ഭക്ഷിക്കാൻ പാടില്ല എന്ന് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഞങ്ങൾക്ക് ഭക്ഷിക്കാം, ഒരു മരത്തിൻ്റെ പഴം മാത്രമേ തിന്നാൻ പാടില്ല എന്ന് പറയുന്നുള്ളൂ. അപ്പോൾ സർപ്പവുമായൊരു സംവാദത്തിലേർപ്പെടുകയും ആ സർപ്പത്തിൻ്റെ ദുരുദ്ദേശപരമായ ചോദ്യത്തെ നിരാകരിക്കുകയും തിരസ്കരിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ത്രീയാണ്. ഒരു ചെറുത്തുനിൽപ്പിന് ശേഷമാണ് അവൾ വീണുപോകുന്നത്. അതേസമയം പുരുഷനിലേക്ക് വരുമ്പോൾ ഒരു കാര്യം പറഞ്ഞുള്ളൂ, അവൻ ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. അവനും തിന്നു എന്നൊരു വാക്കല്ലാതെ ഏതെങ്കിലും ഒരു ചോദ്യം ചെയ്യുന്നതോ ചെറുത്തു നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് എളുപ്പം സ്വാധീനിക്കാൻ, സ്ത്രീയെ സ്വാധീനിക്കാൻ സാധിക്കും എന്നതുകൊണ്ടാണ് സർപ്പം സ്ത്രീയെ ഇവിടെ കഥാപാത്രമാക്കുന്നതെന്ന് വിശ്വസിക്കാനാവില്ല. വേറെയുണ്ട് കാരണം. ആ കാരണം ഇതാണ്, ഏതു സമൂഹത്തിനും ഏറ്റവും കൂടുതൽ മതവിശ്വാസവും മതാത്മകതയും ഭക്തിയും ഉള്ളത് സ്ത്രീകൾക്കാണ്. മതവിശ്വാസവും ഭക്തിയും മാതാക്കളിൽ നിന്നാണ് മക്കളിലേക്ക് കടന്നു വരിക. അമ്മിഞ്ഞയോടൊപ്പം കൊടുക്കുന്നതും വിശ്വാസമാണ്. അമ്മമാരാണ് മതാത്മകതയ്ക്ക് മുൻകൈയെടുക്കുക. ഇന്നും വീടുകളിൽ വിശ്വാസം നിലനിർത്തുന്നത് പിതാക്കന്മാരെക്കാൾ കൂടുതൽ മാതാക്കളാണ്. അന്നും ഇത് തന്നെയായിരുന്നു. കാനാൻകാരുടെയിലും സ്ത്രീകൾക്കായിരുന്നു പ്രത്യേക സ്വാധീനമുണ്ടായിരുന്നത്. സ്ത്രീകളെ പുരോഹിതന്മാരായി ചിത്രീകരിച്ചിരുന്നു അന്ന്. അപ്പോഴ് ഒരു വിശ്വാസത്തെ നിലനിർത്തുന്നത് സ്ത്രീകളിലൂടെയാണ്. അങ്ങനെ വരുമ്പോൾ അത് യഥാർത്ഥ വിശ്വാസമാണെങ്കിലും അന്ധവിശ്വാസമാണെങ്കിലും ദൈവാരാധനയാണെങ്കിലും വിഗ്രഹാരാധനയാണെങ്കിലും അത് കടന്നു വരുന്നത് മുഖ്യമായും സ്ത്രീകളിലൂടെയാണ്. ഇസ്രായേൽക്കാരുടെ അനുഭവവും വ്യക്തമായിരുന്നു. ഇസ്രായേലിലേക്ക് വിഗ്രഹാരാധന ഔദ്യോഗികമായി കൊണ്ടുവന്നത് സ്ത്രീകളുടെ പ്രേരണയാലാണ്. ഉദാഹരണത്തിന് സോളമൻ. ബൈബിൾ സോളമനെക്കുറിച്ച് പറയുന്നത്, സോളമൻ മഹാജ്ഞാനിയായ സോളമൻ, അവൻ 700 ഭാര്യമാരും 300 ഉപനാരികളും ഉണ്ടായിരുന്നു. ഈ ഭാര്യമാരിലും ഉപനാരികളിലും പലരും വിജാതീയരായിരുന്നു. ആ വിജാതീയ സ്ത്രീകൾ തങ്ങളുടേതായ വിഗ്രഹാരാധനയും ജെറൂസലമിലേക്ക് കൊണ്ടുവന്നു. ഈജിപ്തിലെ ഫറവോയുടെ മകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോഴേ വിജാതീയ സ്ത്രീകൾക്ക് വേണ്ടി, അവരുടെ ദേവന്മാർക്ക് വേണ്ടി ജെറൂസലമിൽ തന്നെ ദേവാലയം നിർമ്മിച്ചു സോളമൻ. സോളമൻ്റെ ഭരണകാലത്താണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം എഴുതപ്പെടുന്നു, കൂടി ഓർക്കണം. അപ്പോൾ ഇസ്രായേലിലേക്ക് ഔദ്യോഗികമായി വിഗ്രഹാരാധന കൊണ്ടുവരുന്നതിൽ സ്ത്രീകൾക്ക് വലിയൊരു പങ്കുണ്ട്. തുടർന്നുള്ള ചരിത്രത്തിലും ഇത് തന്നെ കാണും. ആഹാബിൻ്റെ ഭാര്യ ജെസബേൽ, ടൈർ രാജാവായ ഇത്തോബാലിൻ്റെ മകളായിരുന്നു ജെസബൽ. ജെസബലാണ് ഇസ്രായേലിൽ ഔദ്യോഗികമായി വിഗ്രഹാരാധന നടപ്പാക്കിയത്. യാഹ്വേയിലുള്ള വിശ്വാസവും ആരാധനയും മുടക്കുകയും വിലക്കുകയും അതിനു പകരമായി ബാലിനെ ആരാധിക്കണം നിർബന്ധിക്കുകയും ചെയ്തത് ജെസബലാണ്. ഇങ്ങനെ സ്ത്രീകൾ വിഗ്രഹാരാധനയ്ക്ക് ഒരു കാരണമായി തീരുന്നു. മാത്രമല്ല, ഇസ്രായേൽ പുരുഷന്മാർ കാനാൻകാരുടെ ബലിയർപ്പണങ്ങളിൽ സംബന്ധിക്കാറുണ്ടായിരുന്നു. അവരുടെ ആഘോഷങ്ങളും ബലിയർപ്പണങ്ങളും പലപ്പോഴും വിഗ്രഹാരാധനയുമായി അതുപോലെ തന്നെ വേശ്യാവൃത്തിയുമായി ബന്ധപ്പെട്ടതുമായിരുന്നു. കൾട്ടിക് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്, വിശുദ്ധമായ വേശ്യാവൃത്തി എന്നൊക്കെ. അപ്പോൾ ഇസ്രായേൽക്കാരെ വിഗ്രഹാരാധനയിലേക്ക് നയിക്കുകയും അങ്ങനെ ദൈവത്തെ നകറ്റുകയും ചെയ്യുന്നതിൽ കാനാൻകാരി സ്ത്രീകൾക്ക് വലിയൊരു പങ്കുണ്ടായിരുന്നു. ഈ പങ്കിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് വാസ്തവത്തിൽ സ്ത്രീയുടെ കാര്യത്തെക്കുറിച്ചുകൂടെ പറയുന്നതെന്ന് തോന്നും. അപ്പോഴ് ദൈവാരാധനയിലേക്കും അതോടൊപ്പം വിഗ്രഹാരാധനയിലേക്കും ഭക്തിയിലേക്ക് നയിക്കുന്ന സ്ത്രീയെയാണ് ഇവിടെ സ്വാധീനിക്കുക. അതുകൊണ്ട് സ്ത്രീക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ടെന്നോ പുരുഷൻ കുറ്റവാളി അല്ലെന്നോ എന്നും ഒന്നും ഇവിടെ പറയുന്നില്ല. പക്ഷേ ഈ രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു കഴിഞ്ഞു. ജീവൻ്റെ ദൈവമായി കാനാൻകാർ ആരാധിക്കുന്ന സർപ്പം യഥാർത്ഥത്തിൽ കൊണ്ടുവന്നത് ജീവനല്ല, മരണമാണ്. രണ്ടാമത്തേത്, സ്ത്രീ ഇവിടെ വഞ്ചിക്കപ്പെടുകയായിരുന്നു. മനുഷ്യനെ തിന്മയിലേക്ക് പ്രലോഭിപ്പിക്കുന്ന, തിന്മയെ നന്മയായി ചിത്രീകരിക്കുന്ന ഒരു ദുഷ്ടശക്തി ഈ സർപ്പത്തിന് പിന്നിൽ നിൽക്കുന്നു. അപ്പോൾ സർപ്പത്തെ സാത്താൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ സർപ്പവും സ്ത്രീയും, സാത്താനും ദൈവജനവും. ഇനി ഇവിടെ ദൈവം തന്നെ ഇടപെടുകയായി. വഞ്ചിക്കപ്പെട്ട സ്ത്രീയുടെയും പുരുഷൻ്റെയും സ്ഥാനത്ത് ദൈവം കടന്നു വരുന്നു, ചോദ്യം ചെയ്യുകയാണ്. രണ്ടു കൂട്ടരെ ചോദ്യം ചെയ്യുന്നുണ്ട്. സ്ത്രീയെ ചോദ്യം ചെയ്യുന്നു, പുരുഷനെ ചോദ്യം ചെയ്യുന്നു, സർപ്പത്തെ ചോദ്യം ചെയ്യുന്നേയില്ല. ഇതിൻ്റെ ശേഷം ദൈവം നൽകുന്ന ശിക്ഷാവിധിയാണ് നമ്മുടെ പഠന വിഷയമായ പ്രവചനം. ദൈവമായ കർത്താവ് സർപ്പത്തിന് ആദ്യം കൊടുക്കുന്ന ശിക്ഷ ഇതാണ്, അവൻ ഇഴഞ്ഞു നടക്കും, പൊടി തിന്നും. ഇതൊക്കെ സർപ്പത്തിൻ്റെ ജീവിത രീതിയായിട്ട് കണക്കാക്കാവുന്നതാണ്. പക്ഷേ പ്രസക്തമായ പ്രവചനം ഇതാണ്, നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. നീ സർപ്പം, സാത്താൻ തിന്മയുടെ ശക്തി, സ്ത്രീ മനുഷ്യവർഗം. സ്ത്രീയുടെ സന്തതി ആരാണ്? ഇവിടെ സന്തതി എന്നത് ഏകവചനമായിട്ടാണ് ഉപയോഗിക്കുക. അതിനെ മനുഷ്യവർഗം എന്ന് വിശേഷിപ്പിക്കാം, അല്ല ഈ മനുഷ്യവർഗത്തിൽ നിന്ന് പ്രത്യേക വ്യക്തി എന്ന് വിശേഷിപ്പിക്കാം. അങ്ങനെയാണ് പിന്നീട് ബൈബിൾ മനസ്സിലാക്കുന്നത്. സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് വരാൻ പോകുന്ന ഒരു രക്ഷകനെക്കുറിച്ചുള്ള, ഈ സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പ്രവചനമാണ്. ആരാണ് അതെന്ന് ഇവിടെ വ്യക്തമായി പറയുന്നില്ല. ഒരു സൂചന മാത്രമേ ഉള്ളൂ, സ്ത്രീയുടെ സന്തതിയാവും. അപ്പോൾ സ്ത്രീയും സർപ്പവും തമ്മിൽ, സ്ത്രീയുടെ സന്തതിയും സർപ്പത്തിന് സന്തതികളും തമ്മിൽ, നന്മയും തിന്മയും തമ്മിൽ നിരന്തരമായ ഒരു സന്ധിയില്ലാ സമരം ആരംഭിക്കുകയാണ്. അതിനാരംഭം കുറിക്കുന്നത് ദൈവം തന്നെയാണ്. മനുഷ്യൻ്റെ ചരിത്രത്തിലേക്ക്, വഞ്ചിക്കപ്പെട്ട, പാപത്തിന് അധീനമായിത്തീർന്ന, തിന്മയ്ക്കധീനമായിത്തീർന്ന മനുഷ്യൻ്റെ ചരിത്രത്തിലേക്ക് ദൈവം കടന്നു വരുന്നു. മനുഷ്യൻ്റെ ശിക്ഷ അറിയിക്കുന്നതിന് മുമ്പേ, പറുദീസായവനെ പുറത്താക്കുന്നതിന് മുമ്പേ ദൈവം തന്നെ ആണ് ഈ സമരത്തിന് തുടക്കം കുറിക്കുന്നത്. ദൈവം മനുഷ്യൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ അവനെ സഹായിക്കും. ഇതെന്താണ് സംഭവിക്കുന്നത്? സർപ്പത്തിൻ്റെ തല തകർക്കും. ഹി വിൽ സ്ട്രൈക്ക് യുവർ ഹെഡ്. തല തകർക്കും, തല ചതയ്ക്കും, തലയിൽ ചവിട്ടും അഥവാ തലയിൽ മുറിവേൽപ്പിക്കും, ഇതെല്ലാം പറയാവുന്നതാണ്. ഹി വിൽ സ്ട്രൈക്ക്. അപ്പോഴേ സർപ്പത്തിൻ്റെ തല ചതയ്ക്കുമ്പോഴാണ് സർപ്പം മരിക്കുക. നമുക്കറിയാം പാമ്പിനെ എവിടെ തല്ലിയാലും അത് ചാവില്ല, അതിൻ്റെ തല തകരാത്തിടത്തോളം കാലം പാമ്പിന് ജീവനുണ്ടാവും. ഇത് സാധാരണ അനുഭവമാണ്. അതുകൊണ്ട് സർപ്പത്തിൻ്റെ തല തകർക്കും എന്ന് പറയുമ്പോൾ ഈ തിന്മയ്ക്ക് അറുതി വരുത്തും എന്നാണ് പറയുക. ആര്? സർപ്പത്തിൻ്റെ സന്തതി, അല്ല സ്ത്രീയുടെ സന്തതി. സർപ്പത്തിൻ്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിൽ ശത്രുത ഉളവാക്കും. ഈ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. അത് തിന്മയുടെ മേൽ ദൈവം തന്നെ വിജയം മനുഷ്യന് നൽകുമെന്നും അതിനുവേണ്ടി ഒരു സ്ത്രീയുടെ സന്തതിയെ ജനിപ്പിക്കും എന്നും ഇവിടെ സൂചനയുണ്ട്. പരക്ഷകനെ സംബന്ധിച്ചുള്ള ആദ്യത്തെ പ്രവചനം ഇവിടെ കാണാം. പക്ഷേ ഇവിടെ കൊണ്ട് തീരുന്നില്ല. സർപ്പത്തിൻ്റെ തല തകർക്കുന്ന ഈ സ്ത്രീയുടെ സന്തതിക്ക് എന്തു സംഭവിക്കുന്നു? നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും എന്നുകൂടി പറയുന്നുണ്ട്. സാധാരണ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വാക്കാണിത്. കുതികാലിൽ പരിക്കേൽപ്പിക്കുമെന്ന് പറയുന്നതും തല തകർക്കുമെന്ന് പറയുന്നതും ഹീബ്രുവിൽ ഒരേ വാക്ക് തന്നെയാണ്. അപ്പോൾ കുതികാല് തകർക്കും എന്നും പറയാം, അല്ലെങ്കിൽ തലയ്ക്ക് പരിക്കേൽപ്പിക്കും എന്ന് പറയാം, ഒരേ വാക്ക് തന്നെ. ഹീ വിൽ സ്ട്രൈക്ക് യുവർ ഹെഡ്, യു വിൽ സ്ട്രൈക്ക് ഹിസ് ഹീൽ. അക്കിലസ് ഹീൽ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോഴേ കുതികാലിൽ പരിക്കേൽപ്പിക്കുന്നത് നിസാരമായൊരു പരിക്കല്ല, മാരകമായ പരിക്കു തന്നെയാണ്. അപ്പോഴും മനുഷ്യനും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൽ സർപ്പത്തിന് പരിക്കേൽക്കും, മാരകമായ പരിക്കേൽക്കും. അതോടൊപ്പം തന്നെ ഈ സർപ്പത്തെ വധിക്കുന്ന സ്ത്രീയുടെ സന്തതിക്കും പരിക്കേൽക്കും. ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പ്രവചനമാണ്. യേശു ക്രിസ്തുവിൻ്റെ മരണം വരെ ഇത് മനസ്സിലാകുമായിരുന്നില്ല. എങ്ങനെയാണ് രക്ഷ ലഭിക്കുന്നത്? എങ്ങനെയാണ് സർപ്പത്തിൻ്റെ തല തകരുന്നത്? അതിൻ്റെ മറുപടി ഈ കുതികാലിൽ പരിക്കേൽപ്പിക്കപ്പെടുന്നവനിലൂടെയാണ്. കുതികാലിൽ പരിക്കേൽക്കുന്നവനിലൂടെയാണ് സർപ്പത്തിൻ്റെ തല തകർക്കുക. ഇത് യേശുവിൻ്റെ കുരിശു മരണത്തെക്കുറിച്ചൊരു സൂചനയാണ്, യേശുവിൻ്റെ മരണത്തെക്കുറിച്ച്. അപ്പോഴേ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുന്നെങ്കിൽ ആ സന്തതി തല തകർക്കുന്നത് സ്വന്തം മരണത്തിലൂടെയായിരിക്കും. മരണത്തിലൂടെയേ മരണത്തിന്മേൽ, കുരിശു മരണത്തിലൂടെ സാത്താൻ്റെ ശക്തിയുടെ മേൽ വിജയം വരിക്കുന്നതിനെക്കുറിച്ചുള്ള വ്യംഗ്യമായ ഒരു സൂചനയാണ് ഈ പ്രവചനം, ആദ്യത്തെ പ്രവചനം, ആദ്യത്തെ വാഗ്ദാനം. എന്തുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ചിത്രത്തിൻ്റെ കീഴിൽ സർപ്പത്തിൻ്റെ ചിത്രം കൊടുത്തിരിക്കുന്നു? ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഒന്ന്, ഒരു വ്യാഖ്യാനത്തിൻ്റെ ഭാഗമുണ്ട്. ബൈബിൾ ഹീബ്രുവിൽ നിന്ന് വിവർത്തനം ചെയ്ത വിശുദ്ധ ജെറോം വുൾഗാത്ത എന്ന് പറയുന്ന ബൈബിൾ വിവർത്തനത്തിൽ ഈ വാക്യം വിവർത്തനം ചെയ്തപ്പോൾ ഇപ്രകാരമാണ് വിവർത്തനം ചെയ്തത്: അവൾ നിൻ്റെ തല തകർക്കും. അവൾ എന്നാണ് വിശുദ്ധ ജെറോം ലത്തീനിലേക്ക് വിവർത്തനം ചെയ്തത്. അന്ന് തന്നെ മാതാവിൻ്റെ അമലോത്ഭവത്തെക്കുറിച്ചുള്ള വിശ്വാസമുണ്ടായിരുന്നു സഭയിൽ. ഇതിനൊരു തെളിവുമാണ് നാലാം നൂറ്റാണ്ടിൽ. അപ്പോഴും മറിയത്തിൻ്റെ അമലോത്ഭവത്തെക്കുറിച്ചുള്ള ഒരു വിശ്വാസത്തിൻ്റെ വിശദീകരണമായി കൂടി ഈ വിവർത്തനം എടുക്കുകയുണ്ടായി. അവൾ തല തകർക്കും. ഇപ്പോൾ പാപത്തിന് അധീനയാകാതെ ദൈവം മറിയത്തെ കാത്തുസൂക്ഷിച്ചു എന്നതിൻ്റെ വിശദീകരണമായി ബൈബിൾ വിവർത്തനത്തിലൂടെ വിശുദ്ധ ജെറോം അവ കൊണ്ടുവരികയായിരുന്നു. പക്ഷേ ആ വിവർത്തനം ശരിയായിരുന്നില്ല എന്ന് നമുക്കറിയാം. അവൾ എന്ന് വിവർത്തനം ചെയ്യാനായിട്ട് ഒറിജിനലിൽ യാതൊരു സാധ്യതയുമില്ല. യു ആർ സീഡ് എന്നാണ് പറയുക. അത് നപുംസകമായിട്ട് കണക്കാക്കാം, ഒരു കളക്റ്റീവായിട്ട്, അല്ലെങ്കിൽ മാസ്കുലിനായിട്ട് കണക്കാക്കാം. ഐ ദ ന്യൂട്ടർ ഓർ മാസ്കുലിൻ ബിറ്റ്വീൻ യുവർ സീഡ് ആൻഡ് ഹെർ സീഡ്. ആ സീഡ് എന്നുള്ളത് ഒരു പുല്ലിംഗമാകാം, ഏകവചനമാകാം, അല്ലെങ്കിൽ ഒരു സംഘാത വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നതാവാം. മനുഷ്യവർഗം എന്ന് വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ മിശിഹ എന്ന് വിശേഷിപ്പിക്കാം. പക്ഷേ അവൾ എന്ന് അത് നിവർത്തനം ചെയ്യാനായിട്ട് യാതൊരു ന്യായീകരണവുമില്ല. അതുകൊണ്ട് പിന്നീടുള്ള ഒരു വിവർത്തനങ്ങളും അവൾ എന്ന് വിവർത്തനം ചെയ്യുന്നില്ല. പക്ഷേ അതുകൊണ്ട് മാതാവിൻ്റെ അമലോത്ഭവം നിഷേധിക്കപ്പെടുന്നു എന്നർത്ഥമാവുന്നില്ല. അതിന് വേറെ തെളിവുകളുണ്ട്, അതിന് വേറെ കാരണങ്ങളുമുണ്ട്. പക്ഷേ ഇവിടെ സ്ത്രീ അല്ല സർപ്പത്തിൻ്റെ തല തകർക്കുന്നത് എന്നോർക്കുക. ബൈബിൾ അങ്ങനെയല്ല പറയുന്നത്. ബൈബിൾ പറയുന്നത് അവൻ നിൻ്റെ തല തകർക്കുമെന്നാണ്. സ്ത്രീയുടെ സന്തതിയാണ് സർപ്പത്തിൻ്റെ മേൽ വിജയം വരിക്കുക. അപ്പോഴേ ഈ സന്തതി കൂടാതെ ഒരു സ്ത്രീക്കും വിജയം വരിക്കാൻ സാധിക്കുകയില്ല. ഇതാണ് ആദ്യത്തെ ഭാഗം. അപ്പോൾ അവൾ എന്ന് പറയുന്നത് മാതാവിനെ സൂചിപ്പിച്ച് ആകണം തീർച്ചയായിട്ടും, പക്ഷേ സർപ്പത്തിൻ്റെ തല തകർക്കുന്നത് അവളല്ല. അതേസമയം ഈ തല തകർക്കുന്നത് സ്ത്രീയുടെ സന്തതിയാണ്, അത് മനുഷ്യവർഗം മുഴുവനുമെന്നുള്ള വിശദീകരണം കൊടുക്കാറുണ്ട്. ഒരു കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി അഥവാ സംഘാത വ്യക്തിത്വം, മനുഷ്യൻ തിന്മയുടെ മേൽ വിജയം വരിക്കും. പക്ഷേ അതിനേക്കാൾ കൂടുതലായി പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും യേശുവിലൂടെയാണ് ഈ രക്ഷ ലഭിച്ചത് എന്ന് വ്യക്തമാകുന്നു. ഒന്ന്, ഇതിനെക്കുറിച്ച് റോമക്കാർക്കെഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പ്രകാരം പറയും, ഒരു മനുഷ്യൻ വഴി പാപവും. റോമക്കാർക്കെഴുതിയ ലേഖനം 5:12 റോമ 5:12, ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. അപ്പോൾ ഒരു മനുഷ്യൻ മൂലം, ആദാമെന്ന ഒരു മനുഷ്യൻ മൂലം, ഈ സർപ്പത്തിൻ്റെ പ്രലോഭനത്തിന് സാത്താൻ്റെ പ്രലോഭനത്തിന് വിധേയനായ മനുഷ്യൻ മൂലം മരണം ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. അതിൽ നിന്നുള്ള മോചനത്തെക്കുറിച്ച് പൗലോസ് വീണ്ടും പറയും 5:15 വാക്യങ്ങളിൽ, എന്നാൽ പാപം പോലെയല്ല കൃപാദാനം. ഒരു മനുഷ്യൻ്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും യേശു ക്രിസ്തു എന്ന ഒരു മനുഷ്യൻ്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഒരുവൻ്റെ പാപത്തിൽ നിന്നുള്ളതായ ഫലം പോലെയല്ല ഈ ദാനം. ഒരു പാപത്തിൻ്റെ ഫലമായുണ്ടായ വിധി ശിക്ഷയ്ക്ക് കാരണമായി, അനേകം പാപങ്ങൾക്ക് ശേഷം ആഗതമായ കൃപാദാനമാകട്ടെ നീതീകരണത്തിന് കാരണമായി. ഒരു മനുഷ്യൻ്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെ ദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും. അപ്പോൾ സർപ്പത്തിൻ്റെ തല തകർക്കുന്നത് ജീവനിലേക്ക് നയിക്കുന്നതാണ് എന്ന് ക്രിസ്തീയ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് യേശു തന്നെ എടുത്തു പറയുന്നുണ്ട്. യേശു തന്നെ ഈ സർപ്പത്തെക്കുറിച്ചൊരു സൂചന നൽകും. അതിനു മുമ്പേ സർപ്പത്തെക്കുറിച്ച് മറ്റൊരു കാര്യം കൂടി ഓർക്കുക. സർപ്പത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത് സംഖ്യാപുസ്തകത്തിലാണ്. സംഖ്യാപുസ്തകം 21:1, മരുഭൂമിയിലൂടെയുള്ള യാത്രാമധ്യേ ജനങ്ങൾ പിറുപിറുത്തപ്പോൾ ദൈവം അവരുടെ ഇടയിലേക്ക് ആത്മീയ സർപ്പങ്ങളെ അയച്ചു. സർപ്പദംശനം ഏറ്റവർ മരിച്ചു. മരിച്ചു വീണവർ നിലവിളിച്ചു, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മാനസാന്തരപ്പെട്ട് യാചിച്ചു. മോശ അവർക്കുവേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്നെ ഇപ്രകാരം പറഞ്ഞു. സംഖ്യാപുസ്തകം 21:8-9 കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പിത്തള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മതി. മോശ പിത്തള കൊണ്ട് സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ പിത്തള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. അപ്പോൾ സർപ്പത്തിൻ്റെ ദംശനം കൊണ്ട് പാമ്പ് കടിയേറ്റ് മരിക്കുന്നവർ പിത്തള സർപ്പത്തെ നോക്കിയാൽ രക്ഷ പ്രാപിക്കും എന്ന് ഒരു സംഭവം സംഖ്യാപുസ്തകത്തിൽ കാണാം. ഇതിൻ്റെ വിശദീകരണമാണ് യേശു നിക്കോദേമോസിന് നൽകുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:14 മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ കുരിശുമരണത്തെ ഉൽപ്പത്തി പുസ്തകം 3:15 ഒരു പൂർത്തീകരണമായി യോഹന്നാൻ അവതരിപ്പിക്കുകയാണ്. സർപ്പത്തിൻ്റെ തല തകർക്കുക മാത്രമല്ല, യേശുവിൻ്റെ തന്നെ മരണത്തിന് കാരണമായി തീരുകയും ചെയ്യുന്നു ഈ സംഭവം. അപ്പോൾ യേശുവിൻ്റെ മരണത്തിലൂടെ തിന്മയുടെ മേൽ വിജയം വരിച്ചു, നമുക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തേത് സ്ത്രീയെക്കുറിച്ചുള്ള പരാമർശമാണ്. ഈ സ്ത്രീ ആരാണ്? ഹൗവ തീർച്ചയായിട്ടും നമുക്ക് പറയാം. പക്ഷേ ഹൗവയുടെ സ്ഥാനത്ത് പിന്നീട് വരുന്നൊരു സ്ത്രീയെക്കുറിച്ച് യോഹന്നാൻ പറയുന്നുണ്ട്. അത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 2 വരുന്നുമുണ്ട്. ആദ്യത്തേത് 2:4 കാനായിലെ കല്യാണം വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ അവർക്ക് വീഞ്ഞില്ല എന്ന് യേശുവിൻ്റെ അടുക്കൽ മകൻ്റെ അടുക്കൽ മധ്യസ്ഥം വഹിച്ചപ്പോൾ അമ്മയോട് യേശു പറയുന്നത് ഇതാണ്, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അപ്പോൾ യേശു അമ്മയെ അമ്മ എന്നല്ല വിളിക്കുക, സ്ത്രീയെ എന്നാണ്. ഇതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 19:26 കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയെ കണ്ടുകൊണ്ട് യേശു പറഞ്ഞു, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ. കാനായിലും കാൽവരിയിലും രണ്ട് തവണ യേശു തന്നെ മറിയത്തെ തൻ്റെ അമ്മയെ സ്ത്രീയെ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? മാതാവിനെ തള്ളിപ്പറയുകയല്ല. നമുക്കറിയാം അമ്മയുടെ മാധ്യസ്ഥം യേശു സ്വീകരിച്ചു. അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്ന് മറിയം പറഞ്ഞു. ദാസന്മാർ കൽഭരണികളിൽ വെള്ളം നിറച്ചു, അത് വെള്ളം വീഞ്ഞായി മാറുകയും ചെയ്തു. അപ്പോൾ മറിയത്തിൻ്റെ മാധ്യസ്ഥം യേശു നിരാകരിക്കുന്നില്ല. തന്നെയുമല്ല, മറിയത്തെ തന്നെ സഭാസമൂഹത്തിന് അമ്മയായി യേശു നൽകുന്നതാണ്. സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ, യോഹന്നാനോട് താൻ സ്നേഹിക്കുന്ന ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോഴും മറിയത്തെ മധ്യസ്ഥയായും മാതൃകയായും അമ്മയായും എടുത്ത് കാണിക്കുന്നത് യേശു തന്നെയാണ്. അപ്പോൾ ഇവിടെ സ്ത്രീയെ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ യേശു വിഭാവനം ചെയ്യുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാമധ്യായത്തിൽ കണ്ട സ്ത്രീ ഈ മറിയം തന്നെയാണ്. മിശിഹായുടെ മാതാവാണ് അവൾ. ഹൗവായോട് പറഞ്ഞത് യേശുവിലും യേശുവിൻ്റെ അമ്മയായ മറിയത്തിലും പൂർത്തിയാകുന്നു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. പാപത്തിൽ സ്ത്രീയും പുരുഷനും ഒന്നിച്ചു നിന്നതുപോലെ ഇവിടെ രക്ഷയിലും പുരുഷനോട് സഹകരിക്കുന്ന ഒരു സ്ത്രീ, മിശിഹായുടെ അമ്മ മറിയം. അപ്പോഴും മറിയത്തിൽ നിന്ന് ജനിച്ച യേശു ക്രിസ്തുവാണ് സർപ്പത്തിൻ്റെ തല തകർക്കുന്ന രക്ഷകൻ. ആ രക്ഷകൻ്റെ വരവിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുക. ആ മാതാവിൻ്റെ മാധ്യസ്ഥ്യം എന്നും നമുക്ക് സഹായകമാകട്ടെ. യേശുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ എല്ലാ തിന്മയിൽ നിന്നും മോചനം നൽകുന്നവനാണ്, സർപ്പത്തിൻ്റെ തല തകർക്കുന്നവനാണ്, പരുക്കേറ്റവൻ, നമുക്ക് വേണ്ടി മരിച്ചവൻ, നമുക്ക് വേണ്ടി ഉത്ഥാനം ചെയ്തവൻ. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. കരുണാവാനായ യേശുവേ, ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും വേദനകളും പാപങ്ങളും ഏറ്റെടുത്ത് ഞങ്ങളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി, രക്ഷ നൽകുന്നതിന് വേണ്ടി കുരിശിൽ മരിച്ച അവിടുത്തെ വലിയ കൃപയെ ഞങ്ങൾ സന്തോഷത്തോടെ നന്ദിയോടെ സ്മരിക്കുന്നു. തിന്മയുടെ മേൽ അവിടുന്ന് വിജയം വരിച്ചതുപോലെ വിജയം വരിക്കാൻ ഞങ്ങളെയും അവിടുന്ന് സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, അങ്ങ് ജന്മം നൽകിയ മിശിഹായ യേശു തിന്മയുടെ മേൽ വിജയം വരിച്ചതുപോലെ ഞങ്ങളെയും വിജയിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. അവർക്ക് വീഞ്ഞില്ല എന്ന് കാനാൽ വെച്ച് മധ്യസ്ഥം വഹിച്ച അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിൻ ചുവട്ടിൽ നിന്ന അമ്മയ്ക്ക് ശിഷ്യനെ ഏൽപ്പിച്ചു തന്നതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തേക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുകയാണല്ലോ. ആ പുത്രനിലേക്ക് അടുത്തു വരാൻ, പുത്രനെ രക്ഷകനായി സ്വീകരിക്കാൻ, അവിടെ നിന്ന് ശക്തിയും സന്തോഷവും സമാധാനവും സ്വീകരിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. കർത്താവായ യേശുവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.